the sermon.
Just one clarification I wanted to make. Somebody asked me during the break time regarding the Lord's Supper on the first Friday. What they wanted to know was, why the first Friday? There is no significance for the first Friday. Once in a month we chose to do, because we are meeting only on Fridays. So I think when it is not necessary first Friday. Sometimes we have done it in the second Friday or third Friday according to convenience. So there is no rule. It should be on first Friday. And I just want to clarify. Thank you.
And also I want to make this clear about the Lord's table. The Lord's table signifies a twofold fellowship.
ഈ കർത്തൃമേശയെ കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് രണ്ടു വിധത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് കാണിക്കുന്നത്.
The Lord's table speaks about the death of Christ.
കർത്താവിന്റെ മേശ പ്രതിനിധാനം ചെയ്യുന്നത് കർത്താവിന്റെ മരണത്തെയാണ്.
There was a cross on which he died.
കർത്താവ് ഒരു മരിച്ച ഒരു കുരിശുണ്ട്.
That cross had two bars.
ആ കുരിശിന് രണ്ട് തടിക്കഷണങ്ങളുണ്ട്.
ഒന്ന്
നേരെയും മറ്റൊരു
speaks of our fellowship with God and our fellowship with one another.
ഒന്ന് നാമും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും മറ്റേത് നാം തമ്മിൽ തമ്മിലുള്ള കൂട്ടായ്മ.
If your fellowship with God is not right because of some sin in your life.
ദൈവവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിലുള്ള ചില പാപം കാരണമായിട്ട് അത് ശരിയല്ല എങ്കിൽ
you should not break bread.
അങ്ങനെയെങ്കിൽ നാം ഈ കർത്താവിന്റെ മേശയിൽ പങ്കുവരാകരുത്.
Your fellowship with your husband or wife or brothers in the church, sisters, it's not right. You should not break bread.
അതെ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മ മറ്റുള്ളവരോട് സഹോദരന്മാരോടോ സഭയിലുള്ള സഹോദരിമാരോ ആരെങ്കിലും നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കയ്പോ വിദ്വേഷമോ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നാം ഈ കർത്താവിന്റെ മേശയിൽ പങ്കുവരാകരുത്.
Everything that God Jesus commanded baptism, for example.
ഉദാഹരണത്തിന് കർത്താവ് സ്നാനത്തിന്റെ കൽപ്പന.
Baptism is saying the old man is dead and buried.
സ്നാനം അപ്രതിദാനം ചെയ്യുന്നത് പഴയ മനുഷ്യൻ മരിച്ച് അടക്കപ്പെട്ടു എന്നാണ്.
And the old man is not dead, what is he getting baptized?
പഴയ മനുഷ്യൻ മരിച്ചില്ലെങ്കിൽ പിന്നെ സ്നാനം പെടുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം?
Same way, if the fellowship is not there between God and with one another, what's use breaking bread?
ദൈവത്തോടും തമ്മിൽ തമ്മിലുമുള്ള ആ കൂട്ടായ്മ ബന്ധം ശരിയല്ലെങ്കിൽ പിന്നെ ഈ കർത്താവിന്റെ മേശയിൽ പങ്കുവരാവുന്നത് കൊണ്ട് പ്രയോജനമില്ല.
The Pharisees were more interested in their tradition, ritual than the reality.
യാഥാർത്ഥ്യത്തെക്കാൾ തങ്ങളുടെ പാരമ്പര്യം നിവർത്തിക്കുന്നതിലും ചടങ്ങ് ആചരിക്കുന്നതിലുമായിരുന്നു പരീശന്മാർക്ക് താല്പര്യം.
And when a Christian is more interested in breaking of bread than in fellowship, he is a Pharisee.
അതുപോലെയാണ് ഒരു ക്രിസ്ത്യാനിയും ഒരു ചടങ്ങിനു വേണ്ടി ഇത് ആചരിക്കുമ്പോൾ അതിനുള്ള ഒരു പരീശനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല.
I am more interested in the fellowship.
എനിക്ക് ദൈവവുമായിട്ടും മനുഷ്യർ തമ്മിൽ തമ്മിലുള്ള ആ കൂട്ടായ്മയിലാണ് എനിക്ക് ഏറ്റവും താല്പര്യം.
See, for example, we get married and we get a marriage certificate.
നമ്മൾ വിവാഹിതരാകുമ്പോൾ നമുക്ക് ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട്.
I am more interested in the marriage than the marriage certificate.
എനിക്ക് ഈ മാരേജ് സർട്ടിഫിക്കറ്റിനേക്കാട്ടിൽ പ്രാധാന്യം എന്റെ വിവാഹ ജീവിതമാണ്.
I am more interested in having a child than having a birth certificate.
ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനേക്കാണ്ട് ഒരു കുഞ്ഞ് ഉണ്ടാവുക എന്നതാണ് എനിക്ക് പ്രധാനം.
If you are more interested in breaking a bread than in fellowship with one another.
നിങ്ങൾക്ക് തമ്മിൽ തമ്മിലുള്ള കൂട്ടായ്മയേക്കാൾ ഉപരിയായി ഈ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതാണ് താല്പര്യമെങ്കിൽ.
You are more interested in getting a birth certificate than getting a baby.
ഒരു കുഞ്ഞിനേക്കാൾ അധികമായിട്ട് ഒരു കുഞ്ഞിന്റെ ജന്മ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം.
There is something wrong about such people.
അങ്ങനെയുള്ള വിഷയത്തിൽ എന്തൊക്കെയോ തകരാറുണ്ട്.
They are as much tradition ritual minded as the Pharisees.
പരീശന്മാരെ പോലെ തന്നെ ഈ പാരമ്പര്യത്തിലും ചടങ്ങുകളും ഒക്കെ വിശ്വസിക്കുന്നവരാണ്.
So we have thought about a number of things in these sessions.
കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വളരെ അധികം കാര്യങ്ങളെ കുറിച്ച് നാം.
Let's just think once again so that we don't forget.
നാം ഇത് മറന്നു പോകാതിരിക്കാൻ നമുക്ക് ഒന്നുകൂടി ആ വിഷയങ്ങളെ ഒന്നുകൂടി വിചിന്തനം ചെയ്യാം.
We saw that we are called to live for the glory of God, do everything for the glory of God.
Nam kandu nam vilikkappettirikkunnathu nam cheyyunnathellam deiva naamathinte mahathvathinu vendi cheyyuvaanu.
So we start our life without the glory of God. All have sinned and come short of the glory of God.
Ellavarum paavam cheythu deiva thejas illathavarayi thirunnu avadeyanu nammude thudakkam.
That's where we begin.
അവിടെയാണ് നാം ആരംഭിക്കുന്നത്.
We do everything for the glory of the devil or for the glory of ourselves.
അതിനു മുമ്പ് നാം പിശാചിന്റെ മഹത്വത്തിനു വേണ്ടിയോ നമ്മുടെ മഹത്വത്തിനു വേണ്ടിയാണ് എല്ലാം ചെയ്തിരുന്നത്.
That is the pit from which we start.
ആ കുഴിയിൽ നിന്നാണ് നാം തുടങ്ങേണ്ടത്.
And from that pit we don't only come to ground level, we have to reach the top of a mountain.
ആ കുഴിയിൽ നിന്ന്
നാം ആ സമതലത്തേക്കല്ല വരുന്നത്, അതിൽ നിന്ന് ഒരു ഉന്നതമായ പർവ്വത സമാനമായ ഒരു ഉയരത്തിലേക്കാണ് നാം
കയറുന്നത്. Show the glory of God exactly like Jesus showed it.
ആ ഉന്നതി എന്ന് പറയുന്നത് യഥാർത്ഥമായി യേശുവിന്റെ ജീവിതത്തിൽ വിളങ്ങി അതേ മഹത്വത്തിന്റെ അളവിലേക്ക് നാം കടന്നു വരുമ്പോൾ,
come out of the pit is only my sins are forgiven and I'm born again.
നാം ഈ കുഴിയിൽ നിന്ന് കയറുമ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട ആ അവസ്ഥ മാത്രമേ ആകുന്നു.
Some people are satisfied with that.
അനേകരും അതുകൊണ്ട് സംതൃപ്തരാണ്.
I've come out of the pit.
ഞാൻ ആ കുഴിയിൽ നിന്ന് കയറി.
But what we have preached in the church is after you come out of the pit you got to go to the top of this mountain.
നമ്മുടെ സഭയിൽ നാം പ്രസംഗിക്കുന്ന നാം നിങ്ങൾ ഈ കുഴിയിൽ നിന്ന് കരകയറിയാൽ മാത്രം പോരാ, നിങ്ങൾ ഈ പർവ്വത സമാനമായ വിശുദ്ധിയുടെ മഹത്വത്തിലേക്ക് ഒന്ന് കയറണം.
The path of the righteous, Proverbs 4:18. The path of the righteous is like a shining light, like the light of dawn that sun rises and becomes brighter and brighter and brighter till the perfect day. Proverbs 4:18.
നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്നു.
Look at the sun.
സൂര്യനെ നോക്കുക.
The sun never backslides back and forth.
ഒരിക്കലും സൂര്യൻ പിന്നോട്ട് പോകുന്നില്ല.
That is a If the believer backslides, he is not like the sun.
ഒരു വിശ്വാസി പിന്മാറി പോവുകയാണെങ്കിൽ സൂര്യനെ പോലെയല്ല.
From the sunrise it goes steadily up to the noonday.
സൂര്യ ഉദയത്തിൽ നിന്ന് മധ്യാഹ്ന സൂര്യന്റെ അളവിൽ ആ ഒരു നിലവാരത്തിലേക്ക് അത് ഉയരുന്നു.
Not sudden.
അത് പെട്ടെന്നല്ല.
In fact, if you look at the sun, you can't even see it move. It is so slow.
നാം സൂര്യനെ നോക്കി നിന്നാൽ അത് നീങ്ങുന്നത് നമുക്ക് കാണുവാൻ ചലിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയില്ല.
By noon it is on top.
പക്ഷേ എന്നാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് അത് നേരെ നമ്മുടെ തലയ്ക്ക് മുന്നിലാകുന്നു.
The path of the righteous must be like that.
നീതിമാന്റെ പാതയും അതുപോലെയാണ്.
Rise, sunrise means the darkness is over.
സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ അന്ധകാരം മാറിപ്പോയി.
That is being born again. The darkness is gone from our lives.
നമ്മൾ വീണ്ടും ജനിക്കുന്ന ആ അവസ്ഥയാണ്.
But some believers, it is only sunrise forever. That's all. The sun is over there.
വിശ്വാസികൾക്കും ആ സൂര്യോദയത്തിന്റെ ആ അവസ്ഥയിൽ മാത്രം നിൽക്കുന്നവരാണ്.
They are not on the path of the righteous.
അവർ നീതിമാന്മാരുടെ പാതയിലല്ല.
And if they remain like that, the sun will go down also.
അവർ അങ്ങനെ നിന്നാൽ ഒരുപക്ഷേ ഈ സൂര്യൻ പിന്നെയും അസ്തമിച്ചു പോകാനുള്ള സാധ്യത.
They lose their salvation.
അങ്ങനെ അവരുടെ രക്ഷയും നഷ്ടപ്പെടും.
But it must be better and better and better and better and better and better and better.
അല്ലാതെ ഓരോ ദിവസം കഴിയുന്തോറും അത് പ്രകാശം വർദ്ധിച്ചു വർദ്ധിച്ചു വരണം.
More holy,
കൂടുതൽ വിശുദ്ധി.
More humble,
കൂടുതൽ താഴ്മ.
More loving to other people,
കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും.
More loving your husband, more loving your wife,
കൂടുതൽ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക, ഭർത്താവിനെ സ്നേഹിക്കുക.
More purity in every area of your life,
നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൂടുതൽ വിശുദ്ധി.
Purer thoughts,
വിശുദ്ധമായ ചിന്തകൾ.
Greater freedom from anger,
കോപത്തിൽ നിന്ന് വലിയ ഒരു സ്വാതന്ത്ര്യം.
Greater freedom from the love of money,
ധനമോഹത്തിൽ നിന്ന് വലിയ സ്വാതന്ത്ര്യം.
Till it becomes perfect one day,
അത് ഒരു ദിവസം അത് പൂർണ്ണമാകുന്ന
വരെ. Become completely like Jesus Christ,
നാം പൂർണ്ണമായും യേശുവിനെ പോലെ ആകുന്ന വരെ.
So from coming short of the glory of God we come to the full glory of God, that is salvation.
Deiva mahatvam illade aayirikkunna avasthayil ninnum deiva mahatvathinte poornathayilekku varunnathaanu nammude rakshu.
Then we also saw that there is a glory of the world.
Pinne nammal kandu ee logathinte oru mahatvam undu.
And the only way to get it is by worshiping the devil.
ഈ ലോകത്തിന്റെ മഹത്വം ലഭിക്കണമെങ്കിൽ തീർച്ചയായും നാം പിശാചിനെ വണങ്ങിയെങ്കിലേ പറ്റുകയുള്ളൂ.
Even Jesus was tempted with that.
യേശു പോലും ഈ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടവനാണ്.
Worship me, I'll give it to you.
നീ എന്നെ ആരാധിച്ചാൽ ഞാൻ ഇത് നിനക്ക് തരാം.
And he comes to every believer and says, I'll give you what you want in the world.
ഇതേ പരീക്ഷയുമായിട്ട് ഓരോ വിശ്വാസിയുടെ അടുത്തേക്കും പിശാച് കടന്നു എന്ന് പറയുന്നുണ്ട്. നീ എന്നെ ഒന്ന് വണങ്ങി നമസ്കരിച്ചാൽ മതി, ഈ ലോകത്തിന്റെ മഹത്വങ്ങളൊക്കെ ഞാൻ നിനക്ക് തരാം.
How do you worship the devil?
നാം എങ്ങനെയാണ് പിശാചിനെ ആരാധിക്കുന്നത്?
The devil doesn't come in front of me and says, okay, bow down to me.
നമ്മുടെ മുമ്പിൽ വന്നു നിന്നിട്ട് എന്റെ മുന്നിൽ മുട്ടുകുത്തുക എന്ന് ഒരിക്കലും പിശാച് പറയുകയില്ല.
No.
ഇല്ല.
That we will never do.
അത് നാമും ചെയ്യുകയില്ല.
But when you tell a small lie in your office to gain something, you have worshipped the devil.
ചില കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങളുടെ ഓഫീസിൽ ചില കള്ളം പറയേണ്ടി വരുമ്പോൾ അവിടെ നിങ്ങൾ പിശാചിന്റെ മുമ്പിൽ മുട്ടുകുത്തുക.
You give a false age or a false certificate to get your child some admission, you have worshipped the devil.
നിന്റെ കുഞ്ഞിന് ഒരു അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി ഒരു തെറ്റായ ഒരു വ്യാജമായ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെ ഒപ്പിടുമ്പോൾ നിങ്ങളെ പിശാചിന്റെ മുമ്പിൽ മുട്ടുമടക്കുക.
You give a false certificate to get a visa, you worship the devil.
ഒരു വിസ കിട്ടാൻ വേണ്ടി ഒരു വ്യാജമായ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കുക, അപ്പോഴും നിങ്ങൾ പിശാചിനെ വന്ദിക്കുകയാണ്.
You know, if you get into some place by giving a false certificate or telling a lie,
ഒരു കള്ളം പറയുകയോ ഒരു തെറ്റായ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ ചെയ്യേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോൾ,
you may go to a place where God doesn't want you to be.
ദൈവം ആഗ്രഹിക്കാത്ത ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ കടന്നു പോവുകയാണ്.
How can you expect God to protect you there?
അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ അവിടെ ദൈവം സംരക്ഷിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്?
You can pray, but
നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമായിരിക്കും.
God says, this is not the place I want you to be.
ദൈവം തീർച്ചയായിട്ടും പറയും, നീ ഇവിടെ ആയിരിക്കുവാനല്ല ഞാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
ഞാൻ
എന്റെ കുഞ്ഞുങ്ങളോട് ഇത് പറയാറുണ്ട്.
അവരുടെ
സ്കൂള്
getting false certificates in order to get admission to college.
അപ്പോൾ ഇതിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അവന്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ പലതും ആ തെറ്റായ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുമ്പോൾ,
I said, supposing you do that as a Christian,
ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നീ അത് ചെയ്താൽ,
you land up in some place God doesn't want you to be.
ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കാത്ത സ്ഥാനത്ത് നീ ചെന്നെത്തും.
You have a lot of problems there.
അവിടെ നിനക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും.
In those problems you'll always pray, Lord, help me out of this and help me out of that.
അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ നിന്ന് കരഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കും.
And all God will say is, I don't never wanted you to be here.
അപ്പോൾ ദൈവം തീർച്ചയായിട്ടും പറയും, ഞാൻ ഒരിക്കലും നീ ഇവിടെ വരുവാൻ ആഗ്രഹിച്ചതല്ലല്ലോ.
So I said, I would rather you, you know, be absolutely honest, and even if you get some third rate college, go there.
ഒരു തേർഡ് റേറ്റ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിലും ദൈവം അതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് മതിയെന്ന്.
Because we want to be honest. If you are honest and upright, God will always be with us.
സത്യസന്ധരും നേരോടെ നിൽക്കുന്നവരുമാണെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും.
So we must encourage our children never to cheat, never to tell a lie.
അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പ്രത്യേകമായി ഉത്സാഹിപ്പിക്കണം. ഒരിക്കലും കള്ളം പറയരുത്, ഒരിക്കലും ഒരു വ്യാജ കാര്യത്തിൽ ഇടപെടരുത്.
This is what the devil always offers nowadays in the world.
ഇന്ന് ലോകത്തിലെ എല്ലായിടത്തും പിശാച് ഇതാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്.
Something you want very badly, you really want it.
നിനക്ക് വളരെ ബുദ്ധിമുട്ടായി വേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ,
you can't get it without telling a small lie, doing little wrong thing.
ഒരു കള്ളം പറയാതെ തെറ്റായ ചില കാര്യം ചെയ്യാതെ ഒരുപക്ഷേ നിനക്ക് നേടുവാൻ കഴിയില്ലായിരിക്കും.
And the devil says, all these people are bowing down to me, you also just bow down, I'll give it to you.
ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ ഇത് ചെയ്യുന്നു, എന്നെ വണങ്ങുന്നു, നിനക്ക് എന്തുകൊണ്ടാണ് ചെയ്തു കൂടാത്തത്?
You bow down to me and then get it and then go and ask Jesus to forgive
you.
It's like that little child who said,
ഒരു കൊച്ചു കുഞ്ഞിങ്ങനെ പറഞ്ഞു,
മമ്മി, ഐ ആം നോട്ട് ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്.
അമ്മേ, ഞാൻ എന്റെ കണക്ക് ചെയ്യാൻ പോകുന്നില്ല.
നോ, ഐ ആം നോട്ട് ഗുഡ്.
ഞാൻ എന്റെ കണക്കിൽ നന്നായിട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല.
സോ ഐ വിൽ ചീറ്റ്.
അതുകൊണ്ട് ഞാൻ കള്ളത്തരം
കാണിക്കും,
ഞാൻ കോപ്പി അടിക്കും.
And I will pass.
Then
I'll ask Jesus to forgive me. See, I've got everything. I got salvation also, I got pass also. That's very clever, isn't it? But I can give you something in writing about that child. He will grow up to be a crook.
അവന്റെ ജീവിതത്തിൽ അവന് ഒരു വലിയ ദുഷ്ടനായിട്ട് വളർന്നു വരും.
And he'll probably lose his salvation once.
അവൻ രക്ഷയെ നഷ്ടപ്പെടും.
And if the parents had not stopped that attitude,
ee oru manobhavam cherupathile madhavidakal adu nirtham cheyidillayil,
the parents will be responsible for their children going to hell.
Ave aa kunjungale adapadichu pogunnathinte uttaravaadam madhavidakkari.
You know, one of the difficult subjects for my children was Hindi.
Enna kunjungale padikkumbol avarku ettavum prayasamulla vishayamayirunnu Hindi.
When they were doing ICSE examination
or keyboard,
there was a rumor that the Hindi paper is available before the examination.
Examination munpe chodya paper chornu adellam an available aayirunnu nu kettu.
Certain amount of money you can get it from somewhere.
Oru paisa koduthale aa chodya paper kittumennu parayu.
I thought this is a good opportunity to teach my children some values.
ചില മൂല്യങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇത് എന്ന് ഞാൻ വിചാരിച്ചു.
I said, if somebody gives me the Hindi paper free,
ആരെങ്കിലും ഈ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പൈസയും കൊടുക്കാതെ ഫ്രീ ആയിട്ട് എന്റെ കയ്യിൽ കൊണ്ട് തന്നാലും,
I will not show it to you before the examination.
എക്സാമിനേഷന് മുമ്പ് ഞാൻ ഒരിക്കലും നിങ്ങളെ അത് കാണിക്കും.
I would rather see you fail,
നീ തോൽക്കുന്നത് കാണുവാനാണ് എനിക്ക് ഇഷ്ടം,
than cheat like this and pass.
ഇങ്ങനെ വഞ്ചനയിൽ കൂടി ഇത്
പാസ്സാകുന്നതിനേക്കാൾ
അങ്ങനെയാണ് ചില മൂല്യങ്ങൾ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ
പഠിപ്പിച്ചത്. അതുകൊണ്ടാണ്
അവർ നാലുപേരും ഇന്നും കർത്താവിനെ പിൻപറ്റി കർത്താവിന്റെ
വേലയിലായിരിക്കും.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരിക്കും. അവർക്ക് ചെറുപ്പം മുതലേ ഈ വിധത്തിലുള്ള മൂല്യങ്ങൾ നിങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുത്താൽ,
നോൺ കോംപ്രമൈസ്,
ഒരു
ഒത്തുതീർപ്പില്ലാതെ,
കള്ളം പറയാതെ,
ഡോണ്ട് ജോയിൻ ദി അതർ students and speaking evil about the teacher and all
avare kurichu dooshanam parayina matte kootukara kootukaranodu kootukoodave,
and don't make fun of some poor child who is weak or sick or something.
Teach
values to our children. And teach them that the glory of the world is not what we seek.
അവരോട് പ്രത്യേകമായിട്ട് പറഞ്ഞു മനസ്സിലാക്കണം ഈ ലോകത്തിന്റെ മഹത്വമല്ല നാം.
Whatever you get in this world by bowing down the knee to the devil is not worth it.
പിശാചിനെ മുട്ടുമടക്കിയിട്ട് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്ന മഹത്വം ഒന്നും അതൊന്നും വിലയുള്ളതല്ല.
And then there is the glory of God.
അടുത്തതായിട്ട് ദൈവത്തിന്റെ മഹത്വം.
Jesus said you worship God and him only you will serve.
നീ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കർത്താവ് പറയും.
And then we saw that God has given us a body and 24 hours a day in which we have to glorify God.
പിന്നെ നമ്മൾ കണ്ടത് ദൈവം നമുക്ക് ഒരു ശരീരം തന്നിട്ടുണ്ട്. ഈ ശരീരം കൊണ്ട് ദിവസത്തിന്റെ 24 മണിക്കൂറും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമാണ്.
And we saw that verse in 1 Corinthians 6 last verse.
1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യം നാം വായിച്ചു.
You were bought with a price.
ഒരു നിങ്ങളെ ഒരു വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ്.
So glorify God in your body.
അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക.
So we also saw that the glory of God is hidden and we have to search it out.
അതുപോലെ ആ ദൈവത്തിന്റെ മഹത്വം അത് മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മം പോലെയാണ്, നാം അത് കണ്ടുപിടിക്കണമെന്ന് നാം ചിന്തിച്ചു.
And how this godly life is a secret. How to live a godly life.
എങ്ങനെയാണ് ദൈവഭക്തിയുള്ള ഒരു ജീവിതം ജീവിക്കുക എന്നുള്ളത് ഒരു മറഞ്ഞിരിക്കുന്ന മർമ്മമാണ്.
You can see it in Jesus.
അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിലാണ്.
How he lived this life.
യേശു എങ്ങനെയാണ് തന്റെ ജീവിതം ഈ ലോകത്തിൽ
ജീവിച്ചത്?
യേശു എങ്ങനെയാണ് പരീക്ഷകളെ ജയിച്ചത്?
By the power of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ.
And we saw that the first body of Christ, what that did, that is what we have to do today as the body of Christ.
ഈ ഭൂമിയിൽ വന്ന യേശുവിന്റെ ഒന്നാമത്തെ ശരീരം എന്താണ് ചെയ്തത്? അതാണ് രണ്ടാമത്തെ ശരീരമാകുന്ന സഭ ഇന്ന് ചെയ്യേണ്ടത്.
സോ ഇഫ് വി നിയർലി ബിക്കം ഹോളി ആർ സെൽവ്സ് ആൻഡ് വി ഡോണ്ട് ബിൽഡ് ഫെലോഷിപ്പ് വിത്ത് അതേഴ്സ്,
നാം നാം വ്യക്തിപരമായിട്ട് വിശുദ്ധരായി തീർന്നിട്ട് അന്യോന്യമുള്ള ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് നാം കടന്നു വരുന്നില്ല എങ്കിൽ,
our holiness may be a deception.
നാം അവകാശപ്പെടുന്ന ആ വിശുദ്ധി ഒരു പക്ഷേ ഒരു കബളിപ്പിക്കലാണ്.
It is only when we have to relate to others that we find out how selfish we are.
നാം മറ്റുള്ളവരുമായിട്ട് നാം ബന്ധപ്പെടുത്തി നോക്കുമ്പോഴാണ് നാം എത്ര സ്വാർത്ഥരാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്.
I thought I was a very holy person till I got married.
ഞാൻ വിവാഹിതനാകുന്നതിനു വരെ ഞാൻ നല്ല വിശുദ്ധനായ ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്.
But after I got married, I discovered what a selfish person I am.
എന്നാൽ ഞാൻ വിവാഹിതനായതിനു ശേഷമാണ് ഞാൻ എത്ര സ്വാർത്ഥനാണ് എന്ന് എനിക്ക് മനസ്സിലായത്.
I don't think about my wife, I'm only thinking about myself.
ഞാൻ എന്റെ ഭാര്യയെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല, ഞാൻ എന്നെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്.
I'm thinking of my convenience and not the other person.
ഞാൻ എന്റെ സൗകര്യം മാത്രമാണ് എപ്പോഴും നോക്കുന്നത്, എന്നാൽ എന്റെ ഭാര്യയുടെ സൗകര്യമായിരുന്നില്ല.
I recommend all people to get married because then only you'll discover how selfish you are.
ഞാൻ നിങ്ങളോട് എല്ലാം പറയുന്നു, വിവാഹിതനാകാത്തവരോട് എത്രയും വിവാഹിതരാണോ എങ്കിൽ മാത്രമേ നിങ്ങൾ എത്ര സ്വാർത്ഥരാണ് എന്നുള്ള വാസ്തവം നിങ്ങൾ
മനസ്സിലാക്കും.
25 വയസ്സിന് താഴെയുള്ളവരൊക്കെ കാത്തിരിക്കുക.
But there is a tremendous blessing in getting married.
എന്നാൽ വിവാഹ ജീവിതത്തിൽ വിവാഹിതരാകുന്നത് കൊണ്ട് ഒരു വലിയ അനുഗ്രഹമുണ്ട്.
We get light on ourselves.
നാം നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു വെളിച്ചം കിട്ടും.
Don't try to get light on your wife or husband. Get light on yourself.
നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചോ ഭാര്യയെ കുറിച്ചോ ഉള്ള വെളിച്ചമല്ല, നിങ്ങളെ കുറിച്ച് തന്നെയുള്ള ഒരു വെളിച്ചമാണ് നിങ്ങൾക്ക് വേണ്ടത്.
And say, Lord, I see what a selfish person I am.
കർത്താവേ, എത്ര സ്വാർത്ഥനായ വ്യക്തിയാണ് ഞാൻ എന്ന് ഞാൻ മനസ്സിലാക്കി.
In our single days,
നാം വിവാഹം കഴിക്കുന്നതിന് മുമ്പ്,
if you have a difficulty with a brother,
ഒരു സഹോദരനുമായി നമുക്കൊരു പ്രയാസമുണ്ടെങ്കിൽ,
we can retreat and be in our room, escape.
നമുക്ക് തന്നെ പോയി മാറി ഒരു മുറിയിൽ പോയിരിക്കാം.
Our own room.
നമ്മുടെ സ്വന്തം മുറിയിൽ പോയിരിക്കാം.
But now when we have a difficulty with a brother,
എന്നാൽ ഇപ്പോൾ നമുക്കൊരു സഹോദരനുമായിട്ട് ഒരു പ്രയാസമുണ്ട്.
After marriage,
വിവാഹത്തിന് ശേഷം,
we retreat to our room.
നാം നമ്മുടെ മുറിയിലേക്ക് മടങ്ങി പോകും.
There's another person there.
അവിടെ വേറെ ഒരാളുണ്ട്.
And we have to live with that person.
ആളുമായിട്ട് നാം കൂടെ ജീവിക്കണം.
We cannot escape.
നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല.
Then we discover what a lot of selfishness there is in us.
അപ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് നമ്മളുള്ള എത്രത്തോളം സ്വാർത്ഥതയുണ്ട്.
So some people don't seek to build that fellowship between husband and wife.
ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആവശ്യത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ ബന്ധം സ്ഥാപിക്കുവാൻ നാം ശ്രമിക്കുന്നില്ല.
So many things wrong with my wife, waste of time.
പലപ്പോഴും പറയൂ എന്റെ ഭാര്യയിൽ എന്തോ കുഴപ്പമുണ്ട്, ഇതൊക്കെ വെറും
വൃഥാ. So
എന്റെ ഭർത്താവുമായിട്ട് കൂട്ടായ്മയ്ക്ക് ശ്രമിക്കുന്നത് വെറുതെയാണ്, കാര്യമായ എന്റെ ഭർത്താവിന്റെ ജീവിതത്തിലുണ്ട്.
I'll build fellowship with those brothers and sisters whom I see only once a week.
ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഞാൻ കാണുന്ന എന്റെ സഹോദരി സഹോദരന്മാരോട് കൂട്ടായ്മ ആചരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
That is a deception.
അതും ഒരു കബളിപ്പിക്കപ്പെടാം.
The less you see a person, the more you think you have fellowship with him.
ഒരാളെ നിങ്ങൾ കുറച്ച് കാണുന്നിടത്തോളം അവരുമായിട്ട് ഒരു നല്ല കൂട്ടായ്മ ലഭിക്കുമെന്ന് നിങ്ങൾ ധരിക്കുന്നു.
Like for example, and the people you never see, you have can have wonderful fellowship.
ഉദാഹരണത്തിന് നിങ്ങൾ ഒരിക്കലും കാണാത്ത ആൾക്കാരുമായിട്ട് നല്ലൊരു കൂട്ടായ്മ നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു.
For example, the brothers and sisters in China, don't they all have good fellowship with them?
ചൈനയിലുള്ള സഹോദരി സഹോദരന്മാരുമായിട്ട് ഒരു നല്ല കൂട്ടായ്മ നമുക്ക് പാടില്ലേ?
Oh yes, I never had any trouble with the brothers and sisters.
അവരുമായിട്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല.
Brothers and sisters whom we never see,
നാം ഒരിക്കലും കാണാത്ത സഹോദരി
സഹോദരന്മാരെ,
കോൺഫറൻസിന് വർഷത്തിൽ ഒരിക്കൽ രണ്ടു ദിവസത്തേക്ക് മാത്രം നാം കാണുന്ന വ്യക്തികൾ,
we have wonderful fellowship.
അവരുമായിട്ട് നമുക്ക് നല്ല കൂട്ടായ്മയാണ്.
Church brothers and sisters in Bahrain, don't you have wonderful fellowship with the Saudi Arabia brothers and sisters?
സൗദിയിൽ നിന്ന് വന്ന സഹോദരി സഹോദരന്മാരെ അവരെ വർഷത്തിൽ ഒരിക്കൽ കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷവും നല്ലൊരു കൂട്ടായ്മയുടെ അനുഭവമാണ്.
But the local brothers is your problem, right?
എന്നാൽ ഈ ഇവിടെ സ്ഥലസഭയിലുള്ള ആൾക്കാരുമായിട്ടാണ് നിങ്ങളുടെ പ്രശ്നം.
And the Saudi Arabian brothers have wonderful fellowship with you when they come here.
അവരെ സൗദിയിൽ നിന്ന് സഹോദരന്മാർ വരുമ്പോൾ അവരുമായിട്ട് ഒരു നല്ല കൂട്ടായ്മ.
But when they go back, they can have problems there.
എന്നാൽ അവരിവിടുന്ന് മടങ്ങി പോകുമ്പോൾ അവർക്ക് അവിടെ പ്രശ്നം.
Why is that?
എന്തുകൊണ്ടാണ്?
Is it that we change after the conference?
ആ നമ്മൾ ഈ കോൺഫറൻസ് കഴിഞ്ഞ് നമ്മൾ വ്യത്യാസപ്പെട്ടതുകൊണ്ടാണോ?
No.
അല്ല.
Because we see each other once a year, it's very easy to have fellowship.
വർഷത്തിൽ ഒരിക്കൽ കാണുന്നവരുമായിട്ട് വളരെ എളുപ്പമാണ് നല്ലൊരു കൂട്ടായ്മ ഉണ്ടാകും.
The test is, can you fellowship with those whom you see every day?
എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നവരുമായിട്ട് നല്ലൊരു കൂട്ടായ്മയിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയും.
To do that, you must take up the cross every day.
അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും കുരിശ് എടുത്തുകൊണ്ട് ആ കുരിശിൽ മരിക്കണം.
That is the way of fellowship.
അതാണ് ശരിയായ ഒരു കൂട്ടായ്മയുടെ വഴി.
All clashes come because we are not willing to die.
എപ്പോഴും ഈ വൈരുദ്ധ്യം വരുന്നത് മരിക്കുവാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ്.
Husband and wife, or brother and brother, or sister and sister.
ഭാര്യ ഭർത്താക്കന്മാരോ സഹോദരന്മാർ തമ്മിലോ സഹോദരിമാർ തമ്മിലോ ഒക്കെ പ്രശ്നങ്ങൾ വരുന്നത് ഒരാൾക്ക് മരിക്കുവാൻ കഴിയാതെ വരും.
You have heard me, you see me use this illustration perhaps.
ഒരു പക്ഷേ ഈ ചിത്രീകരണം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
യു നീഡ് ടു ഹാൻഡ്സ് ടു മേക്ക് എ നോയ്സ്.
രണ്ട് കൈ കൂടെ കൂട്ടി അടിച്ചെങ്കിൽ മാത്രമേ ശബ്ദം കേൾക്കുകയുള്ളൂ.
If one hand refuses to cooperate, there's no fight.
ഒരു കൈ നിസ്സഹകരിച്ചാൽ ഒരിക്കലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകില്ല.
Try to make a noise with one hand, it is impossible.
ഒരു കൈ കൊണ്ട് മാത്രമായിട്ട് നമുക്ക് ശബ്ദം ഉണ്ടാക്കാൻ കഴിയില്ല.
Whichever hand.
ഏത് കൈയായ.
So when a husband and wife are like this, always clashing,
ഭാര്യാഭർത്താക്കന്മാരെ,
ടു ബ്രദേഴ്സ് ഓർ ടു സിസ്റ്റേഴ്സ്,
അല്ലെ രണ്ട് സഹോദരന്മാർ തമ്മിലോ സഹോദരിമാർ തമ്മിലോ,
ഇഫ് വൺ ഓഫ് ദം,
അവരിൽ ഒരാൾ,
എനിവൺ,
ഒരാൾ ആരായാലും,
ഐ ആം ഗോയിങ് ടു ഡൈ ടു മൈസെൽഫ്,
ഞാൻ എന്റെ സ്വയത്തിന് മരിക്കാൻ പോകുന്നു എന്ന് തീരുമാനിച്ചാൽ,
when whatever the other person does, there's no clash.
മറ്റേയാൾ എന്ത് ചെയ്താലും അവിടെ ഒരു പ്രശ്നവുമില്ല.
This is the secret of peace.
ഇതാണ് സമാധാനത്തിന്റെ രഹസ്യം.
Then there's peace.
അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ സമാധാനമുണ്ട്.
നോ ക്ലാഷ്,
ഒരു വൈരുദ്ധ്യങ്ങളുമില്ല.
നൗ ഇഫ് ബോത്ത് ഓഫ് ദം ഡൈ ടു ദംസെൽവ്സ്,
എന്നാൽ രണ്ടുപേരും സ്വയത്തിന് മരിക്കുകയാണെങ്കിൽ,
ദെൻ ദേ ഹാവ് വാട്ട് ഈസ് കോൾഡ് ഫെലോഷിപ്പ്.
അപ്പോഴാണ് അവർ തമ്മിൽ യഥാർത്ഥ കൂട്ടായ്മ ഉണ്ടാകുന്നത്.
ഇഫ് യു കാൻ്റ് ഹാവ് ഫെലോഷിപ്പ് ഇൻ യുവർ ഹോം, അറ്റ്ലീസ്റ്റ് ഹാവ് പീസ്.
നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് തമ്മിലെ കൂട്ടായ്മ ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം
ഉണ്ടാകും.
കൂട്ടായ്മ രണ്ടുപേരെയും ബാധിക്കുന്ന വിഷയമാണ്.
But peace depends only on you.
എന്നാൽ സമാധാനം ഒരാൾക്ക് ഉണ്ടാക്കുവാൻ കഴിയും.
I have challenged many people.
ഞാൻ അനേകരെ വെല്ലുവിളിച്ചിട്ടുണ്ട്.
I say, you cannot fight with me. You cannot fight with me, impossible.
നിങ്ങൾക്ക് എന്നോട് വഴക്ക് കൂടാൻ കഴിയില്ല.
When you come to fight, I refuse to fight. How will you fight?
നിങ്ങൾ എന്നോട് വഴക്ക് കൂടാൻ വരുമ്പോൾ എനിക്ക് നിങ്ങളോട് വഴക്ക് കൂടാൻ താല്പര്യമില്ല.
I may not have fellowship with you, but I won't fight.
ഞാൻ നിന്നുമായിട്ട് കൂട്ടായ്മയില്ലായിരിക്കും, പക്ഷേ നിന്നോട് വഴക്ക് കൂടാൻ ഞാൻ
ആഗ്രഹിക്കില്ല. Even on doctrine, I will not fight with you.
ഒരു പക്ഷേ ഉപദേശ വിഷയത്തിൽ പോലും ഞാൻ നിന്നുമായിട്ട് തർക്കിക്കില്ല.
I will explain the doctrine, but I won't ever fight.
ഞാൻ ഇത് വിശദീകരിച്ചു തരുമായിരിക്കും, പക്ഷേ ഞാൻ നിന്നോട് ആ വിഷയത്തിൽ വഴക്ക് കൂടാൻ.
Sometimes people come to me in my house to try and convince me of some strange doctrine that they've got.
ചില അപരിചിതമായ ചില ഉപദേശ വിഷയങ്ങളെ അതിൽ എന്നെ എന്നോട് തർക്കിക്കുവാൻ അനേകർ കടന്നു.
Healing without medicine.
രോഗശാന്തി മരുന്ന് ഉപയോഗിക്കാതെ സൗഖ്യം
പ്രാപിച്ചു. All believers must speak in tongues.
എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം.
Actually, I'm not interested in all these arguments.
ഇങ്ങനെയുള്ള ആ വാദപ്രതിവാദത്തിന് എനിക്ക് താല്പര്യമില്ലായിരുന്നു.
Actually, I've studied the scriptures, I know.
ഞാൻ ദൈവവചനം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ വിഷയത്തിൽ ബോധ്യമുണ്ട്.
And when I see they are getting angry.
അപ്പോൾ അവർ കോപിഷ്ടരാകും.
Then I say.
അപ്പോൾ ഞാൻ പറയും.
Listen, let's talk about some other subject.
നമുക്ക് മറ്റെന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം.
Let's talk about the India England cricket match.
അങ്ങനെയെങ്കിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് മാച്ചിനെ പോലുള്ള കാര്യങ്ങളെ
കുറിച്ച്. There we will be united, right? We want the same team to win.
നമുക്ക് രണ്ടുപേർക്കും ഇന്ത്യക്കാർ ജയിക്കണമെന്നാണല്ലോ താല്പര്യം. ആ വിഷയത്തിൽ നമുക്ക് തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ട്.
And if he says, that's because you don't have any answer for my argument.
എന്റെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിന്നെ ഉത്തരം ഇല്ലാത്തത് കൊണ്ടാണല്ലോ നീ പറയുന്നത്
പറഞ്ഞു. Okay, you can believe that you have won the argument, go peacefully.
നീ ഈ വാദപ്രതിവാദത്തിൽ നീ ജയിച്ചു, അത് വിശ്വസിച്ചുകൊണ്ട് നിനക്ക് പോകാവുന്നു.
I'm not interested in winning an argument.
ഒരാളുമായിട്ട് ഈ വിധത്തിൽ തർക്കിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I'm interested in keeping a friendship.
ഞാൻ അവരുമായിട്ട് ഒരു സുഹൃത്ത് ബന്ധം മാത്രം തുടരുവാനാണ് ആഗ്രഹിക്കുന്നത്.
If you want, you can think you have won the argument, go happily.
നീ വിചാരിക്കുക നീ ഈ വാദപ്രതിവാദത്തിൽ ജയിച്ചു എന്ന്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നീ
പോയിക്കോ. Dear brothers and sisters,
പ്രിയ സഹോദരി സഹോദരന്മാരെ,
be wise,
ജ്ഞാനികളായിരിക്കും.
Don't be like little children,
കൊച്ചു കുഞ്ഞുങ്ങളെ
പോലെയാകരുത്.
തമ്മിൽ തർക്കിക്കുകയും
വഴക്ക്. But you know, one thing I've seen about little children,
കൊച്ചു കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്,
whenever I go to a home,
ഞാനൊരു വീട്ടിലേക്ക് പോയാൽ,
there are a number of children there,
അവിടെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടാവും.
If there are children, even if there are two,
രണ്ടുപേരെ ഉള്ളെങ്കിലും,
I ask a question.
ഞാൻ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്.
Do you fight with each other?
നിങ്ങൾ തമ്മിൽ തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ടോ?
What do you think they say?
അവരെന്തായിരിക്കും പറയുന്നത്?
No, not a single time has a child said no.
ഒരിക്കലും ഒരു കൊച്ചു കുഞ്ഞും പറഞ്ഞിട്ടില്ല നോ ഇല്ല എന്ന്.
They all are honest.
അവരെല്ലാം സത്യസന്ധരാണ്.
Yes, Uncle Jack, we fight.
Yes, so അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട്
വഴക്കുണ്ടാക്കാറുണ്ട്. After you fight, do you become friends?
നിങ്ങൾ വഴക്കുണ്ടാക്കിയതിനു ശേഷം പിന്നെ നിങ്ങൾ സുഹൃത്തുക്കളാകുമോ?
Oh, just within few minutes.
ചില നിമിഷങ്ങൾക്ക് ശേഷം.
Praise the Lord.
ആ വിധത്തിൽ സൗഹൃദം.
I say praise the Lord for two things.
ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങൾക്കായി.
One, you are absolutely honest.
ഒന്ന്, നിങ്ങൾ സത്യസന്ധരാണ്.
If you had told me that you don't fight, I would have had great sorrow for you because you are a bunch of liars. നിങ്ങൾ വഴക്കില്ല
എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഈ കാര്യം നിങ്ങൾ സത്യസന്ധരല്ലായിരുന്നു.
But second thing, I thank God that you restored fellowship so quickly.
രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിലേക്ക് മടങ്ങി വരുന്നത് കൊണ്ട്.
That is how children are.
കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്.
5 minutes they have become friends.
5 മിനിറ്റ് കൊണ്ട് അവർ പിന്നെയും സുഹൃത്തുക്കളാകും.
But grown up people,
എന്നാൽ വലിയ ആൾക്കാർ,
husband and wife may not speak for 5 days.
4-5 ദിവസം ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ സംസാരിക്കില്ല.
Or some believers 5 years.
5 വർഷമായിട്ട് തമ്മിൽ സംസാരിക്കാത്തവരുണ്ട്.
Be like little children.
നിങ്ങൾ തിരിഞ്ഞ കുഞ്ഞുങ്ങളെ പോലെയാണ്.
Fellowship is what Jesus came to build.
കൂട്ടായ്മ ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനാണ് യേശു.
You know that in all the ministry of Jesus, there's one thing he could not do.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം കർത്താവിന് ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്.
He could not make those 11 people one.
ഈ 11 ശിഷ്യന്മാരെ ഒന്നാക്കുവാൻ കർത്താവിന് കഴിഞ്ഞു.
They were still fighting, who is the greatest, who is going to be the leader, who is going to be the elder.
തങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ എന്ന് പറഞ്ഞു അവരുടെ ഇടയിൽ ഇപ്പോഴും തർക്കം ഉണ്ടായിരുന്നു.
But Jesus said, after I go, you will do a greater work than I have done.
കർത്താവ് അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, ഞാൻ പോയി കഴിഞ്ഞ ശേഷം ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യും.
What is that greater work?
എന്താണ് ആ വലിയ പ്രവൃത്തി?
Making people one.
രണ്ടുപേരെ ഒന്നാക്കുക.
And I praise the Lord, I have seen that happen.
ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അത് സംഭവിക്കുന്നത് ഞാൻ കണ്ടു.
I've seen it happen in homes.
ഭവനങ്ങളിൽ അത് സംഭവിക്കുന്നത് ഞാൻ
കണ്ടു. I've seen it happen in our churches.
നമ്മുടെ സഭകളിൽ അത് സംഭവിക്കുന്നത് ഞാൻ കണ്ടു.
Not with everybody.
എല്ലായിടത്തും അല്ല.
There's a core of people who have really become one.
യഥാർത്ഥത്തിൽ ചുരുക്കം ആൾക്കാരെ അവരെ ഒന്നായി തീരുന്നത് ഞാൻ കണ്ടു.
Some people don't take up the cross, they'll never become one.
പലരും കുരിശെടുക്കുവാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരിക്കലും ഒന്നായി തീരുവാൻ കഴിയില്ല.
But this is God's desire.
ഇതാണ് നമ്മുടെ ആഗ്രഹം.
A church is strong when it is united.
ഒരു സഭ അത് ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് അത് ശക്തമായത്.
That is when they can bind Satan's powers.
അങ്ങനെ ഉള്ളവർക്ക് സഭയ്ക്ക് മാത്രമേ പിശാചിനെ ബന്ധിക്കുവാൻ കഴിയൂ.
See Matthew chapter 18.
മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം.
Jesus said, verse I want to read backwards from verse 20 to verse 18.
Adhe 20 mudal 18 vare puravottu vaikkuvan njan aagrihikkunnu.
Verse 20, where two or three are gathered together in my name, I am in the midst.
Rendo moono per enda naamathil koodi varunnadathokkeyum njan avarude naduvil undu ennu.
He didn't say 200 or 300, just 2 or 3. It starts with a home, two people. You know, husband and wife, you must take this verse. Where two are gathered in the name of Jesus. Isn't that how you are married? He is in the midst. And if you keep Jesus in the midst, you'll always be united.
So,
when you speak to your wife, Jesus is in the midst. You must speak through Jesus to your wife. When you speak to your husband, Jesus is in the midst. Speak through him to your husband. Can you imagine what the tone of your voice and the words you use, how different it will be?
നിങ്ങളുടെ സംസാരത്തിന്റെ ടൂണും നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളും ഒക്കെ എത്ര ശ്രദ്ധയോടുകൂടിയായിരിക്കും.
Many people say Jesus is in this house. He's not in the house in many Christians.
അനേക ഇടങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് പറയുന്നുണ്ട് യേശു ഈ ഭവനത്തിലുണ്ട്.
He's not there.
എന്നാൽ യേശു പലയിടങ്ങളിലും ഇല്ല.
If some ordinary believer is there, you speak more kindly to your wife.
ഒരു സാധാരണ വിശ്വാസികൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നാൽ വളരെ ദയയോടുകൂടി നിങ്ങളെ ഭാര്യയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട്.
But when the believer goes,
when
only both of you are there, only husband and wife are there, then what do you say? Now only Jesus is here. Who's bothered about him? Now you can speak as you like. What is that proof? You have more respect for some believer who came into your house than even for Jesus.
യേശുവിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ബഹുമാനമുള്ളത് ഒരു സാധാരണ വിശ്വാസി നിങ്ങളുടെ വീട്ടിലോട്ട് വന്നവരോടാണ്.
Even if an unbeliever came to your house, you would speak more respectfully to your husband.
ഒരു അവിശ്വാസി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ പോലും നിങ്ങൾ കൂടുതൽ ബഹുമാനത്തോടെ തമ്മിൽ തമ്മിൽ സംസാരിക്കും.
But when he goes away and Jesus is there, you forget about how you.
അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ യേശു അവിടെ ഉണ്ട്, നിങ്ങൾ എത്ര ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത്.
What I want to ask you is,
നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു.
Do you ever feel ashamed of this? I'm not trying to condemn you. I'm trying to save you from this wretched, miserable type of Christian life. Ask yourself, do you respect Jesus at least as much as some unbeliever sitting in the house?
നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു അവിശ്വാസിയെ അത്രയുമെങ്കിലും കർത്താവായ യേശുവിനെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ?
I believe you don't.
ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ അങ്ങനെ
ചെയ്യുന്നു. Many believers don't.
അനേക വിശ്വാസികൾ അങ്ങനെ ചെയ്യുന്നില്ല.
They will speak in a completely different way if an unbeliever is there.
ഒരു അവിശ്വാസി അവിടെ ഉണ്ടെങ്കിൽ അവർ തികച്ചും വ്യത്യസ്തമായ ടോണിലായിരിക്കും സംസാരിക്കുന്നത്.
Jesus is there, they don't care.
എന്നാൽ യേശു അവിടെ ഉണ്ടെങ്കിൽ അവർ അത് ഗൗനിക്കുന്നേ.
What did I say the first day?
ആദ്യത്തെ ദിവസം ഞാൻ നിങ്ങളോട് എന്താണ് പറഞ്ഞത്?
Be honest.
സത്യസന്ധരായിരിക്കുക.
Both of you, husband and wife, kneel down before God.
നിങ്ങളുടെ ഭാര്യയും ഭർത്താവും ദൈവസന്നിധിയിൽ ഒരുമിച്ച്
Lord,
കർത്താവേ,
we have not respected you.
കർത്താവേ, ഞാൻ നീ അറിയിക്കുന്ന വിധത്തിൽ നിന്നെ ഞങ്ങൾ ബഹുമാനിച്ചിട്ടില്ല.
If you were between us, we would never speak like this to each other.
നീ ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇതുപോലെ സംസാരിക്കുമായിരുന്നില്ല.
We are just saying emptily, Jesus is here. He's not here.
ഞാൻ വെറുതെ പറയുകയാണ്, യേശു ഇവിടെ ഉണ്ട്. യേശു അവിടെ ഇല്ല.
Now we want things to be different from today.
എന്നാൽ ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ ഒരു വ്യത്യാസം ഉണ്ടാവാൻ ഞങ്ങൾ
ആഗ്രഹിക്കുന്നു. Lord, I want to recognize your presence between us.
കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ നിന്റെ സാന്നിധ്യം എപ്പോഴും കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
The same principle applies in a church.
സഭയിലും ഇതേ കാര്യം തന്നെയാണ്.
You come to a church, that is not the place for conflict.
സഭയിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇവിടെ വൈരുദ്ധ്യത്തിനുള്ള ഒരു സമയമല്ല.
This is not the place for criticism.
തമ്മിൽ വിമർശിക്കുവാനുള്ള സമയമല്ല.
Jesus is here.
യേശു ഇവിടെയുണ്ട്.
It's no use doing so many things for Jesus if you criticize.
നിങ്ങൾ അന്യോന്യം വിമർശിച്ചിട്ടാണെങ്കിൽ യേശുവിന് വേണ്ടി ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട്, ഒരു പ്രയോജനവും.
Now you read the Bible, you pray, you give out tracts.
നിങ്ങൾ വേദവസവും വായിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ട്രാക്ട് കൊടുക്കുന്നു.
You're serving the Lord here. sending some money somewhere. God is not interested in all that. Let me show you one example. Luke 10:38-42. Here's a house where Jesus was there. The house of Mary and Martha. And just like you welcome Jesus into your life, it says in verse 38, Martha welcomed Jesus into her home. And she had a sister called Mary who just sat at Jesus' feet and heard his word. Now Martha went into the kitchen and began to prepare all types of food for the Lord. Now what is wrong in that? If you have 13 guests come into your house, especially Jesus and his 12 disciples. Like all Indian housewives, immediately you rush to the kitchen. No, like every housewife, Martha went into the kitchen to make some food for herself. No, for Jesus and his disciples. It's a picture of a person who's doing so much work for the Lord. No, perspiring in the kitchen and working hard. And you may also be working for the Lord in so many ways. Preaching in the church. Singing in the church. Witnessing somewhere. Giving out tracts, sending money. It's all very good. But like I said the other day, you can put a dead lizard in the thing and spoil everything. So that's what Martha did. What a wonderful job she was doing in the kitchen. But he came out and began to criticize me. That is how many people are. They do so many things for the Lord.
And
then they criticize. My wife is like this. My husband is like this. My brother is like this. Mary is like this.
He
is not doing anything. I am doing so much. That is a dead lizard. It spoils all the work you have done for the Lord. And the Lord says, Martha, you, verse 41, you're worried and bothered about
something.
But I'll tell you one good thing about Martha. In this story, people have always only criticized Martha. Can you tell me one good thing about her? Not about her working in the kitchen. Tell me one good thing about her criticism. No. One good thing about her criticism. She made the criticism to Jesus and not to somebody else. That is one good thing. Have you got a criticism against somebody? Learn from Martha. Go and tell Jesus. Go and tell that brother or that sister. Many believers are worse than Martha. They go and tell some brother or sister. No, many brothers are worse than Martha. You don't go to Jesus. Why don't you kneel down before the Lord? And say, Lord, my wife is very selfish. My husband is very selfish. And the Lord may tell you what he told Martha. You know, you're worried about so many things.
ഒത്തിരി കാര്യത്തെ കുറിച്ച് വിചാരപ്പെടുന്നു.
You sit at my feet and listen to me.
എന്റെ പാദപീഠത്തിൽ ഇരുന്ന്
stop all this.
കേൾക്കുക.
See all this. Don't stop all this criticism.
അതി ഈ വിധത്തിലുള്ള വിമർശനങ്ങളെ നിർത്തുക.
You know, one mark of the Church of Jesus Christ is this.
യേശുക്രിസ്തുവിന്റെ സഭയുടെ ഒരു അടയാളം ഇതാണ്.
1 Peter 4:17. The time has come for judgment to begin at the household of God.
ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായി.
The church is the household of God.
സഭയാണ് ദൈവത്തിന്റെ ഗൃഹം.
And judgment must begin here first.
ന്യായവിധി ഇവിടെയാണ് ആരംഭിക്കുന്നത്.
It must begin with us first, it says in verse 17.
Adu nammil thodangiyal devathinte suvishesham anusarikkathode antham endadu.
So what is the mark of God's house?
Aa deiva bhavanathinte adayalam endanu?
Judgment begins with us first.
Na nyayavidhi aadyam nammil thodanganam.
In the household of Satan,
pishajinte grahathil,
what is the mark of Satan?
Aa pishajinte grahathinte adayalam endanu?
Revelation 12 and verse 10. Satan is called the accuser of the brethren, who accuses them day and night.
നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയാണ്.
That is the devil.
അതാണ് പിശാച്.
He's always finding fault with somebody else.
എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നു.
That is the household of Satan.
അതാണ് പിശാചിന്റെ ഗൃഹം.
In the household of God,
ദൈവത്തിന്റെ ഭവനത്തിൽ ഗൃഹത്തിൽ
ജഡ്ജ്മെന്റ് ബിഗിൻസ് വിത്ത് അസ് ഫസ്റ്റ്.
ന്യായവിധി നമ്മിൽ തുടങ്ങും.
യു ഡിസൈഡ് വിച്ച് ഹൗസ് ഹോൾഡ് യു ബിലോങ് ടു.
നിങ്ങൾ ഏത് ഭവനത്തിന്റെ അംഗമാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുക.
ഐ ഹാഡ് എ വേഴ്സ് റിട്ടൺ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ടേബിൾ ഫോർ മോർ ദാൻ 25 ഇയേഴ്സ്.
കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ എന്റെ പഠനമുറിയിൽ എന്റെ ടേബിളിന്റെ മുന്നിൽ ഒരു വാക്യം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്.
ദ ഹാപ്പിയസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ് are those who always judge themselves and never judge other people.
ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആൾക്കാരെ എപ്പോഴും തങ്ങളെ തന്നെ വിധിക്കുന്നവരും മറ്റുള്ളവരെ വിധിക്കാതിരിക്കുന്നവരുമാണ്.
I don't need that verse now because it's in my mind.
ഇനി ഈ വാക്യം വായിച്ചു പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് എന്റെ മനസ്സിൽ ആയിരിക്കും.
It's been a great lesson for me.
അത് എനിക്കൊരു വലിയ പാഠമായിരുന്നു.
I want to be a very happy person.
ഞാൻ ഈ ലോകത്തില് വളരെ സന്തോഷമുള്ളവനായിരിക്കണം.
I want to be in the household of God and not the household of Satan.
ഞാൻ ദൈവത്തിന്റെ ഗൃഹത്തിലെ ആളായിരിക്കാൻ ആഗ്രഹിക്കുന്നു, പിശാചിന്റെ ഗൃഹത്തിൽ.
I don't want to be an accuser of the brothers.
സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്ന ഒരു അപവാദിയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
If I can help them,
എനിക്കൊരു അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ,
let me help them to show a better way to them.
അവർക്ക് ഒരു നല്ല വഴി കാണിച്ചു കൊടുക്കാൻ അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ചെയ്യും.
Sit behind them and criticize.
ഒരിക്കലും അവരുടെ പുറകിലിരുന്ന് അവരെ വിമർശിക്കുന്നവനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
I try my best not to speak behind the person's back what I have not said straight to his face.
ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി അവനോട് നേരിട്ട് പറയാതെ അവനെ കുറിച്ച് പുറകിൽ അവന്റെ പുറകിലിരുന്ന് അവനെ വിമർശിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല.
I say, Lord, I want to judge myself.
ഞാൻ കർത്താവിനോട് കർത്താവെ, ഞാൻ എന്നെ തന്നെ വിധിക്കുവാൻ ആഗ്രഹിക്കുന്നു.
Why?
എന്തുകൊണ്ട്?
For one reason.
ഒരു കാരണത്താൽ.
I have not yet become like Jesus Christ.
ഞാൻ ഇന്നും യേശുവിനെ പോലെ ആയിട്ടില്ല.
And until I become like Jesus Christ, there's something in me I have to judge myself in.
ഞാൻ യേശുവിനെ പോലെ ആകുന്നതു വരെ എന്റെ ജീവിതത്തിൽ എന്നും എനിക്ക് വിധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
So if we all decide to do that,
നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുവാൻ തീരുമാനമെടുക്കുക.
Your home will be the household of God.
നിങ്ങളുടെ ഭവനം തീർച്ചയായും ഒരു ദൈവഗ്രഹമാണ്.
Your church will be the household of God.
നിങ്ങളുടെ സഭ ഒരു ദൈവഗ്രഹമായിരിക്കും.
Now you say, I understood it now.
നിങ്ങൾ പറയുമായിരിക്കും, ഞാൻ ഇപ്പോഴത് മനസ്സിലാക്കിയെന്ന്.
I have preached this in Bangalore for 30 years.
കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ബാംഗ്ലൂർ സഭയിൽ ഇത് തന്നെ പ്രസംഗിക്കുന്നു.
And there are still people who judge others.
എന്നാൽ ഇപ്പോഴും മറ്റുള്ളവരെ വിധിക്കുന്ന ആൾക്കാർ അവിടെയുണ്ട്.
Who make their life miserable.
മറ്റുള്ളവരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന
നമ്പർ ഓഫ് പീപ്പിൾ ഹു ബീൻ ഡെലിവേർഡ് ഫ്രം ഇറ്റ്.
അതിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഒത്തിരി പേരുണ്ട്.
Some people just sit there.
എന്നാൽ ഇന്നും അവിടെ കുത്തിയിരുന്ന് മറ്റുള്ളവരെ വിമർശിക്കുന്നുണ്ട്, വിധിക്കുന്നവരുണ്ട്.
I can't do anything about them.
അതിന് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയും.
We don't drive them out.
അവരെ നമ്മൾ പുറത്താക്കാറില്ല.
Jesus did not drive out Judas Iscariot.
യേശു യൂദാസ്കരിയോത്തായെ പുറത്തുവിട്ടില്ല.
He himself fell away one day.
ഒരു ദിവസം അവൻ തന്നെയാണ് വീട് പിന്മാറിയത്.
So I have seen some of these people, one day they themselves will fall away.
ഞാൻ മനസ്സിലാക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു ദിവസം അവർ തന്നെ പിന്മാറിപ്പോകും.
I say, Lord, I hope they repent. But if they don't repent, we will not allow them to pollute the church.
We
will correct them. I remember one brother
who
was always gossiping. So I told him one day, I said, brother, I don't want you to come to the church for 2 months.
Go on,
sit at home. It's like I sometimes used to tell my children, go and lie down in the bed for half an hour. You're causing too much trouble to the others. I told him, your wife and children can come, but you must sit at home. So he did that. And you know, some people who had left our church, they tried to go and catch him. Oh, Brother Zach has told you to go away, is it? He is like this and that man shut them all up. He said, Zach is my spiritual father. He has done this for my good. I'm waiting for the 2 months to be over. And I go back a different person. And he came back a different person. For so many years. Now he's
a
really good brother. Not a perfect, nobody's perfect, but a really good brother. But I did this, I said the same thing to one or two others. They got offended and left. I said, what can I do? We are going to keep the fire in that church burning hot. We're not going to have accusers of the brethren, agents of Satan sitting around here. You either repent or leave. There are many households of Satan, go and join one of them. But in the household of God, we judge ourselves first. Because we want to build fellowship. Those of you who are married, don't destroy your home by speaking evil about each other or about other people.
വിവാഹിതരായ നിങ്ങളോട് ഞാൻ പറയുകയാണ് മറ്റുള്ളവരെ കുറിച്ച് ദൂഷണം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ
അന്തരീക്ഷം
അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വിമർശിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ
അന്തരീക്ഷം
അതുകൊണ്ട് അനേക പ്രശ്നങ്ങളാണ് ഭവനത്തിൽ
അനേക
രോഗങ്ങൾ വരാൻ അത് കാരണമാണ് തലവേദന
eczema, asthma, so many problems.
Tokurogangala, asthma,
arthritis.
Vadam.
All injections and tablets will not cure you.
Oru injection oru tablet o adukku saukhyam tharugilla.
Don't waste money on doctors. Just keep your mouth shut and stop criticizing others. Forgive them and love them. You'll be healed very quickly. I believe in that the Lord heals. That the Lord heals us. But we've got to get rid of this habit.
Because
if you want to do all this, go and join some club. Don't do it in the church. In the church, we judge ourselves. We build fellowship. It's like the church is like a hospital. But the standard of hygiene is very high. We say the floor must be clean. All the surgical instruments must be sterilized. We don't want one dirty knife in the operating
theater.
What a standard they have in a good hospital. Why shouldn't we have such a standard in God's church? Because so many sick people are coming, we need to heal them. You know, there was one brother who said, "Why are you always trying to purify the church?"
ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, എന്തിനാണ് എപ്പോഴും സഭയെ ഇങ്ങനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞ് നീ പ്രസംഗിക്കുന്നത്?
What about that one lost sheep? You're not caring about that.
അതാ ഇവിടെ നഷ്ടപ്പെട്ടു പോയ ഒരാട് അവിടെയുണ്ട്, അവരെ കുറിച്ച് എന്താണ് ചിന്തിക്കാത്തത്?
I said, when these 99 sheep are fighting with each other,
ഇവിടെ ഈ 99 പേരും തമ്മിൽ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ,
that sheep is safer over there than over here.
ആ നഷ്ടപ്പെട്ടു പോയ ആട് ഇതിനേക്കാൾ സുരക്ഷിതരാണ് അവിടെ.
You come here, they'll bite and tear him to pieces.
അവൻ ഇവിടോട്ട് വന്നാൽ ഇവർ അവനെ കടിച്ചു കീറ്റി കളയും.
So we have to first make a good fold before we bring that sheep inside.
മറ്റൊരാടിനെ ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഈ കൂട് നാം ശാന്തമാക്കേണ്ട ആവശ്യമുണ്ട്.
So that is why I'm doing it.
അതുകൊണ്ടാണ് ഞാൻ.
I'm very much interested in that lost sheep.
ആ നഷ്ടപ്പെട്ട ആളിനെ കുറിച്ച് എനിക്ക് വളരെ ചിന്തയുണ്ട്.
I want to make him come not to a 99 sheep who are full of diseases and sicknesses.
രോഗം പിടിച്ച 99 എണ്ണത്തിന്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ പിന്നെയും രോഗിയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want to have a healthy fold.
എനിക്ക് ഒരു നല്ല ആരോഗ്യമുള്ള ആട്ടിൻകൂട്ടത്തെ.
Then we can bring these many many lost sheep.
അങ്ങനെയെങ്കിൽ മാത്രമേ ഈ നഷ്ടപ്പെട്ടു പോയ അനേക ആടുകളെ എനിക്ക് കൊണ്ടുവരാൻ.
So that Jesus can have a fold where there's fellowship.
അങ്ങനെയെങ്കിൽ യേശുവിന് ഒരു നല്ല കൂട്ടായ്മയുള്ള ഒരു
കൂട്ടം.
അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എവിടെയായിരിക്കുന്നു,
seek to build a church with his fellowship.
ഒരു നല്ല കൂട്ടായ്മ നിങ്ങളുടെ സഭയിൽ ഉണ്ടാക്കുക.
The best brother and sister in a church is not the most gifted one.
ഒരു സഭയിലെ ഏറ്റവും നല്ല സഹോദരനും സഹോദരിയും ഏറ്റവും കൂടുതൽ കൃപാവരമുള്ള ആളല്ല.
The best one is the one who can build fellowship between people.
ആൾക്കാരെ തമ്മിൽ ഒരു യഥാർത്ഥ കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളവരാണ് ഒരു സഭയിലെ ഏറ്റവും നല്ല സഹോദരൻ.
How can you get the title son of God?
Okay.
You get the title son of God.
ദൈവപുത്രൻ എന്ന ആ ഒരു തലയിലേറ്റ് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്?
Blessed are the peacemakers. They shall be called the sons of God.
സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും.
That's what Jesus says.
അതാണ് യേശു പറഞ്ഞത്.
That's how I get the title.
അങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഒരു തലയെഴുത്ത് കിട്ടുന്നത്.
I am a son of God.
ഞാനൊരു
I refuse to fight with my wife. I refuse to fight with any brother or sister.
ഞാൻ എന്റെ ഭാര്യയോടോ ഒരു സഹോദരനോടോ സഹോദരിയോടോ വഴക്കിടുന്നതിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു.
If there is a problem from my side, I try to be at peace.
എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്റെ ഭാഗത്തു നിന്ന് അവിടെ സമാധാനം സ്ഥാപിക്കുവാൻ ഞാൻ ശ്രമിക്കും.
You can be a daughter of God like that. Daughter.
അങ്ങനെ ഒരു ദൈവത്തിന്റെ മകളായി തീരാൻ കഴിയും.
Seek for peace in your home.
നിങ്ങളുടെ ഭവനത്തിൽ സമാധാനത്തിനായിട്ട്
ആഗ്രഹം. Seek for peace with the other sisters.
മറ്റ് സഹോദരിമാരിൽ ആ സമാധാനം സ്ഥാപിക്കുവാൻ ശ്രമിക്കുക.
Thus we can build a church.
അങ്ങനെ നമുക്ക് ഒരു നല്ല സഭ പണിയുവാൻ കഴിയും.
Where we can bring the lost sinners in.
നഷ്ടപ്പെട്ടു പോയ പാപികളായവരെ അങ്ങനെയുള്ള ഒരു സഭയിലേക്ക് കൊണ്ടുവരാൻ കഴിയും.
That is the greatest work you can do for God on this earth.
അതാണ് ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സേവ.
That's how the meaning of body of Christ.
അതാണ് ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത്.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Why not heads are bowed in prayer?
നമ്മുടെ തലകളെ നാം പ്രാർത്ഥനയിൽ വണങ്ങിയിരിക്കുമ്പോൾ,
there are many many things we have heard in these days.
ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടു.
You may not remember all of them.
ഒരുപക്ഷേ എല്ലാം നമ്മൾ ഓർമ്മിച്ചിരിക്കുന്നില്ലായിരിക്കാം.
But in the time of your need, the Holy Spirit will remind you of all.
എന്നാൽ നിങ്ങൾക്ക് ഒരു ആവശ്യത്തിന്റെ സമയം വരുമ്പോൾ പരിശുദ്ധാത്മാവ് തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തും.
Say, Lord, I want to obey.
കർത്താവിനോട് പറയ, കർത്താവേ, ഞാൻ അതനുസരിക്കുവാൻ.
Whenever you show me something, I want to obey.
നീ എപ്പോഴൊക്കെ എന്നെ എന്റെ വചനത്തിലൂടെ ചിലത് കാണിക്കുന്നു, അതനുസരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Whenever you remind me of something I heard in these days,
ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ട കാര്യങ്ങളെ നീ നിന്റെ ആത്മാവിലൂടെ എന്നെ ഓർപ്പിക്കുമ്പോൾ,
I want to obey.
ഞാൻ അതനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നു.
Heavenly Father,
സ്വർഗീയ പിതാവേ,
thank you for these wonderful 2 days.
ഈ മനോഹരമായ രണ്ട് ദിവസത്തെ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിലെ അനുഭവത്തിനായിട്ട് സ്തോത്രം.
Thank you, Lord. You have opened heaven over us and poured out your blessing.
കർത്താവേ, സ്വർഗം ഞങ്ങളുടെ മേലെ തുറന്ന് നിന്റെ സന്ദേശം ഞങ്ങളിലേക്ക് അയച്ചതുകൊണ്ട് സ്തോത്രം.
Bless everyone here.
ഇവിടെയുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണം.
Help them to build your church.
നിന്റെ സഭ പണിയുവാൻ അവരെ സഹായിക്കണം.
Help their home lives to be changed.
അവരുടെ കുടുംബജീവിതത്തിന് സാരമായ വ്യത്യാസം
ഉണ്ടാവുവാൻ,
അവരുടെ വ്യക്തിപരമായ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാവാൻ
സഹായിക്കും.
മറ്റ് പല സ്ഥലങ്ങളിലേക്കും മടങ്ങി പോകുന്നവരോടുകൂടെ അവരുടെ സാന്നിധ്യം ഇരിക്കണമേ.
ജീസസ് നെയിം.
യേശുവിന്റെ നാമത്തിന്റെ പിതാവേ.